വയനും വേടും
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഈ ആധുനിക കാലത്ത് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് പ്രകൃതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനമാണ്. അതിൻ്റെ ഫലമായി നമ്മുടെ കൃഷിയും കൃഷിസ്ഥലങ്ങളും പുഴകളും കാവുകളും കുളങ്ങളും നശിച്ചു. പ്രകൃതിയെ അവഗണിക്കാത്ത വികസനമാണ് നമുക്കാവശ്യം. പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനം ഒരിക്കലും പൂർണ്ണമാകില്ല. വികസനവും പരിസ്ഥിതി സംരക്ഷണവും സന്തുലനം ചെയ്തുകൊണ്ടു പോകേണ്ടതുണ്ട്. പരിസ്ഥിതി സംരക്ഷണം നിർബന്ധമായും വികസനത്തിന്റെ ഭാഗമാകണം. പ്രകൃതിയെ ആദരവോടെ സംരക്ഷിക്കണം. പ്രകൃതിയെ ഭരിക്കേണ്ടത് അതിനെ അനുസരിച്ചുകൊണ്ടാണ് എന്ന സത്ചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്, എന്താണ് പനാമ വാട്ടം? ചോദ്യം ഒന്നുകൂടി പറയാം, എന്താണ് പനാമ വാട്ടം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വയലും വീടും പരിപാടിയുടെ അവസാനം കേൾക്കാം. ഇനി വയലും വീടും പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് നോക്കാം. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഭാഷണമാണ് ആദ്യം. നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ തൊടികളിലും പറമ്പുകളിലും കൃഷി ചെയ്യുവാനും അവയെ പരിപാലിക്കുവാനും ഒട്ടുമിക്ക ആളുകൾക്കും വളരെയധികം ഉത്സാഹമാണ് അല്ലേ? ഭൂരിഭാഗം ആളുകളുടെയും ഇഷ്ടവിഭവമായ മത്സ്യങ്ങളെയും നമുക്ക് വീട്ടുവളപ്പിൽ വളർത്താം. മത്സ്യം വളർത്തുന്നതിനായി മിക്ക കർഷകരും തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവിക ജലാശയങ്ങളും ടാർപോളിൻ ഷീറ്റ് വിരിച്ച കുളങ്ങളുമാണ്. പക്ഷേ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജലാശയങ്ങളിലെ മത്സ്യം വളർത്തലിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജലാശയങ്ങളിലേക്ക് അമിതമായി ജലമൊഴുകുന്നത് തടയുക എന്നത്. ഇതുമാത്രമല്ല, ഇനിയും നിരവധി കാര്യങ്ങൾ മത്സ്യകർഷകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതേക്കുറിച്ച് പറഞ്ഞുതരാനായി എറണാകുളം ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പി എ വികാസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
മഴ ആരംഭിച്ചതോടെ മത്സ്യകൃഷിയിലും പല പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട്. സ്വാഭാവിക ജലാശയങ്ങളിലാണ് കൂടുതൽ ആളുകളും മത്സ്യകൃഷി ചെയ്തു വരുന്നത്. മഴ വന്നു കഴിഞ്ഞാൽ ജലാശയങ്ങളിലെ വെള്ളത്തിൻ്റെ പുളിരസം കുറയും, അതുപോലെ തന്നെ താപനില കുറയും. ഈ സമയങ്ങളിൽ മത്സ്യങ്ങൾ തീറ്റെടുക്കാതെ വരും, മത്സ്യങ്ങളുടെ വളർച്ച കുറവാകും. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് കർഷകർക്ക് വരിക. അപ്പോൾ ഇതിനായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മത്സ്യകൃഷിയിൽ നമുക്ക് ഒരു പരിധിവരെ കാര്യങ്ങളെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയും. ആദ്യമായി കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മഴക്കാലത്ത് അമിതമായി മഴവെള്ളം കുളത്തിലെത്തിച്ചേരും. ഇത് കുളത്തിലെ വെള്ളത്തിൻ്റെ താപനില കുറയ്ക്കും, അതുപോലെ തന്നെ പുളിരസവും കുറയ്ക്കും. അപ്പോൾ ഇതിനായിട്ടൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ കുളത്തിൽ വിൽക്കാൻ പാകമായിട്ടുള്ള, വിപണനത്തിന് പാകമായിട്ടുള്ള മീനുകളെ നമ്മൾ പരമാവധി പിടിച്ചെടുത്ത് വിൽക്കണം. അതായത് നമ്മുടെ കുളത്തിൽ ഏത് മത്സ്യകൃഷി ആയിക്കോട്ടെ, ആ മീനുകൾ വിളവെടുപ്പിന് പാകമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിൽക്കാൻ ഇപ്പോൾ നമുക്കത് പിടിച്ചാൽ വിൽക്കാൻ പറ്റുമെന്ന ഒരു നിലയിലാണെങ്കിൽ അവയെ പിടിച്ചു കൊടുക്കണം. അതായത് ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ കുളത്തിലുള്ള ആകെയുള്ള ബയോമാസ് കുറയ്ക്കുക എന്നാണ് നമ്മളിതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബാക്കി ചെറിയ മീനുകൾക്ക് വലിയ പ്രശ്നമില്ലാതെ വളരാനായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കുകയാണ്. മറിച്ച് നമ്മൾ വിളവെടുക്കാൻ പാകമായിട്ടുള്ള ധാരാളം മത്സ്യങ്ങൾ നമ്മുടെ കൃഷിയിടത്തിലുണ്ട്, എന്നാലും അത് പിന്നെ വിൽക്കാം അല്ലെങ്കിൽ വില കിട്ടുന്നില്ല, അങ്ങനെ വേറെ ഏതെങ്കിലും ഉദ്ദേശം കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആവശ്യം ഡിസംബറിലാണ്, അങ്ങനെയുള്ള നമ്മുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളതിന് പിടിക്കാതെ മുഴുവൻ മീനും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ വെച്ചിട്ടിരിക്കുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു പരിപാടിയല്ല. അപ്പം അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം നമ്മുടെ വിൽക്കാൻ പാകമായിട്ടുണ്ടെങ്കിൽ അതിന് പിടിച്ച് വിറ്റ് ബയോമാസ് കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാ സ്ഥലത്തും പ്രായോഗികമല്ല. ചില സ്ഥലങ്ങളിൽ അമിതമായിട്ട് വെള്ളം കയറിയ മീൻ പിടിക്കാൻ പറ്റില്ല, പിന്നെ വലിപ്പമായിട്ടുണ്ടാവില്ല, വേണ്ടത്ര വലിപ്പമായിട്ടുണ്ടാവില്ല, വിൽക്കാനും പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം എന്തായാലും പുറത്തുനിന്ന് മഴവെള്ളം ഇതിലേക്ക് വരും. അപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ വരും. നേരിട്ട് മഴവെള്ളം വീഴും, അതത്ര കുഴപ്പമില്ല. കാരണം നേരിട്ട് മഴവെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ താപനില കുറയുകയും പി എച്ച് കുറയുകയും ചെയ്യും. പക്ഷേ ഒഴുകി വന്ന് വെള്ളം വീഴുന്ന അത്ര പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാരണം ഒഴുകി വരുന്ന വെള്ളം പലപ്പോഴും പല തോടുകളിലൂടെയും പറമ്പിലൂടെയും ഒക്കെ കടന്നാണ് ഇത് നമ്മുടെ കുളത്തിലെത്തുക. ആ സമയത്ത് പലതരത്തിലുള്ള വസ്തുക്കൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഉദാഹരണത്തിന് ആ ഒഴുകി വരുന്ന കൃഷിയിടങ്ങളിലുണ്ടായ വളം ചെയ്തതോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ തന്നെ അഴുക്ക് കെട്ടിയിരുന്ന ചാലുകളിലൂടെയൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം നേരെ നമ്മുടെ കുളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വെള്ളത്തിൽ ജൈവികമായിട്ടുള്ള വസ്തുക്കളാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ് അവ കൂടും. ഇനിയല്ല ഏതെങ്കിലും തരത്തിലുള്ള ഹെവി മെറ്റൽസോ പെസ്റ്റിസൈഡോ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും കെമിക്കൽ സംയുക്തങ്ങളാണെങ്കിലും അത് മത്സ്യങ്ങൾക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അത് സാധാരണ കുളങ്ങളിൽ നമുക്ക് ഇതുപോലെ മഴവെള്ളം വന്ന് നേരെ ചാടാതിരിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ബണ്ടിൻ്റെ ഉയരം കൂട്ടുക എന്നുള്ളതാണ്. പ്രായോഗികമായ സ്ഥലങ്ങളിലെല്ലാം കൂട്ടുക, അല്ലെങ്കിൽ തന്നെ നേരിട്ട് വെള്ളം വന്ന് വീഴുന്ന ചാലുകളുണ്ടെങ്കിൽ ആ ചാലുകൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മളത് തിരിച്ചു വിടണം. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആകും. കാരണം വെള്ളം വന്ന് ഇതിലേക്ക് നേരിട്ട് വീണ് പെട്ടെന്നായിട്ട് കലക്കൽ വന്ന് മീനുകളെല്ലാം മുകളിൽ വരും, ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും, മീനെല്ലാം ചാവും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. രണ്ടാമത്തൊരു കാര്യം, നമ്മളുടെ ഈ ബണ്ടിന് ചുറ്റും നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുളിരസം വളരെയധികം കുറയും. അപ്പോൾ പുളിരസം സ്വാഭാവികമായിട്ട് നമ്മുടെ മണ്ണിലെല്ലാം കുറവാണ്, അതുപോലെ തന്നെ വെള്ളത്തിലും അത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബണ്ടിൻ്റെ ചുറ്റും കുമ്മായം വിതറി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് കാര്യം ചെയ്യും. ഒന്ന്, നമ്മുടെ കുളത്തിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ പി എച്ച് കൂട്ടി വെള്ളം ഇറങ്ങി വരും. അതുകൂടാതെ തന്നെ ചെറിയ തരത്തിലുള്ള സൂക്ഷ്മജീവികളോ അസുഖം വരുത്താവുന്ന ബാക്ടീരിയ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കുളത്തിൻ്റെ ചുറ്റും ഉണ്ടാവും, അതെല്ലാം അത് നിർവീര്യമാക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു രണ്ട്, വെള്ളം വീഴാതിരിക്കാനുള്ള ഇടപെടൽ ചെയ്യുകയും കൂടുതൽ മീനുള്ളതിനെ പിടിച്ചു കൊടുക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഇതിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ആവും. ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാ കൃഷി രീതികൾക്കും ഒരു നമ്മളൊരു തരത്തിലുള്ള റിതം അല്ലെങ്കിൽ ഒരു കലണ്ടർ നമ്മൾ പിന്തുടരണം. വർഷാവർഷം ഈ ജൂൺ മാസത്തിൽ ഇങ്ങനെ മീൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഒരു കാരണം നമ്മളുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ള അറിവില്ലായ്മയാണ്. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് മുൻപ് വരെ ചൂട് കൂടിയ വളരെയധികം പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മഴ വന്നപ്പോഴുള്ള മീനുകൾക്ക് അത് ആ സാഹചര്യത്തിലേക്ക് വെള്ളത്തിൽ വന്ന മാറ്റങ്ങളെ കൊണ്ടാണ് പലപ്പോഴും മീനുകൾ ചത്തുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിന് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള അനുയോജ്യമായിട്ടുള്ള സീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സീസൺ നോക്കണം. മഴക്കാലം കഴിയുന്നതോടുകൂടി ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച് മാർച്ച് അവസാനം ഏപ്രിൽ ആകുമ്പോൾ വിളവെടുക്കാവുന്ന രീതിയിൽ വേണം. ഇങ്ങനെ കൂടുതൽ മഴവെള്ളം വന്ന് മീനൊക്കെ ചാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പിന്തുടരേണ്ട ഒരു രീതി. രണ്ടാമതൊരു കാര്യം, ഈ മീനുകളുടെ തീറ്റ എടുക്കുന്നത് വളരെയധികം കുറയും. കാരണം വെള്ളത്തിലെ കലക്കൽ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തണുപ്പ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള അമോണിയ വരികയോ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് തീറ്റ എടുക്കുന്നതിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നല്ല വേനൽക്കാലങ്ങളിൽ നമ്മൾ കൊടുത്തിരുന്ന തീറ്റ തന്നെ നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്തും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ തീറ്റ കഴിക്കാതെ വരികയും അത് അവിടെ കിടന്ന് അമോണിയയായി മാറും. അത് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നത് മാത്രമല്ല വെള്ളത്തിൻ്റെ ഗുണനിലവാരം വളരെയധികം കുറയ്ക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ശുദ്ധജലാശയങ്ങളിൽ കൃഷി ചെയ്യുന്ന കാർപ്പ് ആയിക്കോട്ടെ, തിലാപ്പി ആയിക്കോട്ടെ, ഏത് മീനായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ട ഇടപെടലാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് കൃത്രിമമായിട്ടുള്ള കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. സ്വാഭാവികമായിട്ടും സ്വാഭാവിക ജലാശയങ്ങളിലെ വ്യത്യസ്തമായിട്ടായിരിക്കും കൃത്രിമ കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുക. സാധാരണ സ്വാഭാവിക ജലാശയങ്ങളിൽ ഒരു സെൻറ്റിൽ ചിലപ്പോൾ 40 മത്സ്യങ്ങളെ വളർത്തുന്ന സമയത്ത് കൃത്രിമ കുളങ്ങളിൽ ആളുകൾ 1000 മീനുകളെ വരെ ഒരു സെൻറ് ഏരിയയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വളർത്തുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ ആളുകളും ടാങ്കുകളോ അല്ലെങ്കിൽ പടുത ഉപയോഗിച്ചിട്ടുള്ള കുളങ്ങളോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ടാങ്കുകളോ അങ്ങനെയുള്ള ടാങ്കുകളിലാണ് ഇത്തരത്തിൽ കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. മഴ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലങ്ങളിലും ടാങ്കുകൾ മുകൾ ഭാഗം തുറന്നായിരിക്കും ഇരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴവെള്ളം നേരിട്ട് വീഴും. വളരെ അപൂർവ ആളുകൾക്ക് മാത്രമാണ് മഴവെള്ളം നേരിട്ട് വീഴാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പം മഴവെള്ളം നമ്മുടെ കുളത്തിലേക്ക് നേരിട്ട് വീണ് കഴിഞ്ഞാൽ സ്വാഭാവിക ജലാശയങ്ങൾ സംഭവിക്കുന്ന പോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന മാറ്റം അതിൻ്റെ താപനിലയിലുണ്ടാകുന്ന കുറവും പുളിരസത്തിലുണ്ടാകുന്ന കുറവുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മനസ്സിലാവും. കാരണം ഇത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നല്ല ചൂടായിരുന്ന വെള്ളം പെട്ടെന്ന് അങ്ങ് തണുക്കാൻ പോവുകയാണ്. അപ്പോൾ മീനുകൾക്ക് ആ അത്തരത്തിലുള്ള തണുപ്പിൻ്റെ മീനുകൾക്ക് പെട്ടെന്ന് പ്രതിരോധിക്കാനുള്ള കഴിവ് ചിലപ്പോൾ കുറവായിരിക്കും. അല്ലെങ്കിൽ തണുത്ത സമയങ്ങളിൽ ചില അസുഖകാരികളായിട്ടുള്ള എപ്പിസോട്ടിക് അൾസറേറ്റീവ് സിൻഡ്രം പോലെയുള്ള അസുഖങ്ങൾ മീനുകൾക്ക് വരുന്ന സമയമാണ് തണുപ്പ് കൂടുള്ള സമയങ്ങളിൽ. പെട്ടെന്ന് ചൂടിൽ നിന്ന് തണുപ്പാവുന്ന സമയത്ത് രോഗവാഹികളായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ ജലാശയങ്ങളിലും അല്ലെങ്കിൽ മീനുകളുടെ ഉള്ള ഇടങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ കൂടുതൽ ഉള്ള താപനിലയിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. തണുപ്പ് വരുന്ന സമയത്ത് ഇവരെല്ലാം ആക്റ്റീവാകും, മീനുകൾക്ക് അസുഖം വരുത്താനും ഇതൊരു കാരണമാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കൃത്രിമമായിട്ടുള്ള ടാങ്കുകൾ കൃഷി ചെയ്യുന്ന ആളുകൾ കുറഞ്ഞത് ഒരു മഴവെള്ളം പരിപൂർണമായിട്ടും ഈ കുളത്തിൽ വീഴാതെ ഇരിക്കാമെന്നുള്ള ഒരു സൗകര്യം ഒരുക്കണം. അതിനായിട്ട് ഷെയ്ഡ് നെറ്റുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഷെയ്ഡ് നെറ്റുകൾ വലിച്ച് കെട്ടുകയാണെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തു പോകും, വളരെ കുറച്ച് വെള്ളമായിരിക്കും ഇതിൽ വീഴുക. അങ്ങനെ വളരെ കുറച്ച് വെള്ളം ഇത് നമ്മുടെ കുളത്തിൽ വീണുകൊണ്ടൊന്നും സംഭവിക്കില്ല. ചെറിയ തോതിൽ വെള്ളം ഡ്രോപ്പായിട്ട് വീഴുന്നത് നല്ലതാണ്. കാരണം ഓക്സിജൻ്റെ അളവ് കൂട്ടും, പിന്നെ നമ്മുടെ കുളത്തിലേക്ക് നല്ല വെള്ളം വന്നു വെച്ച് കൂടുതലൊന്നും സംഭവിക്കാനില്ല. പക്ഷേ മഴവെള്ളം മുഴുവനായിട്ട് പരിപൂർണമായിട്ടും കുളത്തിൽ വീണു കഴിഞ്ഞാൽ കാര്യമായിട്ട് താപനില കുറയും. അപ്പോൾ അതിന് അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ മഴവെള്ളം നേരിട്ട് ഒറ്റയടിക്ക് വീഴാതിരിക്കാനായിട്ടുള്ള ഒരു ഇടപെടൽ ചെയ്താൽ നല്ലതായിരിക്കും. ഇവിടെയും സ്വാഭാവിക ജലാശയങ്ങളിലെ പോലെ തന്നെ മീൻ കുഞ്ഞുങ്ങൾ തീറ്റിയെടുക്കുന്നത് കുറയും. ഈ മഴക്കാലത്ത് അങ്ങനെയാണ്, സ്വാഭാവികമായിട്ട് അത് കുറവായിരിക്കും. അപ്പോൾ തീറ്റയും നമ്മൾ കുറച്ച് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം കൃത്യമായിട്ടാണ് ചെയ്തു പോവുക. അസുഖങ്ങൾ കാണാൻ സാധ്യതയുണ്ട്, അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായിട്ട് ആ കുളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അഴുക്കോ മറ്റോ കെട്ടിക്കെടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിപൂർണമായിട്ടും അടിച്ച് പുറത്ത് കളയണം. അതുപോലെ തന്നെയാണ് ഫിൽറ്ററുകളുടെ കാര്യം. ഈ പെട്ടെന്ന് ഈ താപനില ഉണ്ടാകുന്ന കുറവ് കാരണം കൊണ്ട് ഈ പലപ്പോഴും ഈ ഫിൽറ്ററുകളിലുള്ള ഗുണകരമായിട്ടുള്ള പല ബാക്ടീരിയകളും പെട്ടെന്ന് ചത്തുപോകും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബാക്ടീരിയകൾ നമ്മളുടെ ഫിൽറ്ററിലൂടെ ഇത്തരത്തിലുള്ള തണുത്ത വെള്ളം കയറി ഇറങ്ങിപ്പോയി അതിനകത്ത് ബാക്ടീരിയ എല്ലാം ചാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളതിൻ്റെ പ്രത്യേക മുൻകരുതലുകൾ എടുക്കണം. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് പ്രോബയോട്ടിക്കുകൾ വാങ്ങി ഇടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോബയോട്ടിക്കുകൾ വാങ്ങി നമ്മൾ ഇടേണ്ടി വരും. ഈ കുളങ്ങളിലും വിളവെടുപ്പിന് പാകമായിട്ടുള്ള മീനുകളുണ്ടെങ്കിൽ നമ്മളതിനെ വിളവെടുത്ത് വിൽക്കുക തന്നെയാണ് നല്ലത്. കാരണം ബയോമാസ് കുറയ്ക്കുന്നത് എവിടെയും നല്ലതാണ്. പിന്നെ വെള്ളത്തിൻ്റെ pH പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ദിവസവും അമോണിയ കൂടി കുറച്ച് പരിശോധിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഈ മഴ പെയ്തതിന് ശേഷം ഇതിനകത്ത് പലപ്പോഴും ആദ്യം സൂചിപ്പിച്ച പോലെ ബാക്ടീരിയകളെല്ലാം ചത്തുപോയി കഴിഞ്ഞാൽ അമോണിയേനെ കാര്യമായിട്ടുള്ള കൺവെർഷൻ നടക്കില്ല. അപ്പോൾ അമോണിയ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമോണിയ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പരിശോധിച്ച് അമോണിയ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. സാധാരണ ഇതിൽ ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള കുളത്തിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ അമോണിയ എല്ലാ മത്സ്യങ്ങൾക്കും ദോഷകരമാണ്. പക്ഷേ വരാൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് മാത്രം അതിൽ നിന്ന് ചെറിയൊരു ആശ്വാസമുണ്ട്. കാരണം സാധാരണ പിലോപ്പിയോ അല്ലെങ്കിൽ നട്ടർ പോലെയുള്ള അല്ലെങ്കിൽ വാള പോലെയുള്ള മീനുകൾ ഒരു തരത്തിലും അമോണിയനെ പ്രതിരോധിക്കാനുള്ള കഴിവില്ല. അവയെല്ലാം അമോണിയ വന്നു കഴിഞ്ഞാൽ ഉടനടി മുകളിലേക്ക് വരികയും ചത്തുപോവുകയാണ് ചെയ്യുക. പക്ഷേ വരാലിനെ വളർത്തുന്ന ആളുകൾക്ക് അത്രയ്ക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം അവയ്ക്ക് ഈ അമോണിയ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും. സാധാരണ അമോണിയ വെള്ളത്തിൽ പൂജ്യമായിരിക്കണം എന്നാണ് നമ്മൾ പറയുക, അത് തന്നെ ആയിരിക്കും വേണം. പക്ഷേ എങ്കിലും വരാലിനെ കൃഷി ചെയ്യുന്ന പല കൃഷിയിടങ്ങളിലും നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് 10 mg വരെ വരുന്ന അളവിൽ പോലും മീനുകൾക്ക് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പോൾ അതിനർത്ഥം വരാലിന് മാത്രം നമുക്ക് അമോണിയ കുറച്ച് കൂടിയാലും അത്രയധികം പേടിക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ മീനുകൾക്കും നമ്മൾ പ്രത്യേകം കരുതലെടുക്കണം. കാരണം അമോണിയ വന്നു കഴിഞ്ഞാൽ മീൻ ഉറപ്പായിട്ടും നമുക്കതിനെ തീറ്റിയെടുക്കാതെ വരും, അസുഖങ്ങൾ വരും, മീൻ ചിലപ്പോൾ കൂട്ടത്തോടെ തന്നെ ചത്തുവാനും സാധ്യതയുണ്ട്. വരാൽ കൃഷിയല്ലാത്ത കൃത്രിമകുളങ്ങളിൽ കൃഷി ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. വെള്ളത്തിൽ ശരിയായ രീതിയിലുള്ള ഫിൽറ്ററുകൾ വർക്ക് ചെയ്യുന്നുള്ള ഉറപ്പ് വരുത്തണം. വേസ്റ്റ് അടിയിലാണെങ്കിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു കളയുകയും വേണം. പിന്നെ കൃത്രിമമായിട്ടുള്ള കുളങ്ങളിലും സ്വാഭാവിക ജലാശയങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു പുതിയൊരു അറിവാണ്. നമ്മളുടെ നട്ടർ അല്ലെങ്കിൽ പാക്കു എന്ന് പറയുന്ന പ്രയാറാക്റ്റസ് ബ്രാക്കിപോമസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പിരാന എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ആ മത്സ്യം ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. പലയിടങ്ങളിലും ഇത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ കൃഷി ചെയ്യാൻ അനുവദിക്കപ്പെട്ട ഒരു മത്സ്യവിഭാഗത്തിൽ പെട്ടിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 29-ാം തീയതി സർക്കാരിൻ്റെ വന്ന ഓർഡർ പ്രകാരം നമുക്ക് നട്ടർ മത്സ്യങ്ങൾ കൂടി കൃഷി ചെയ്യാനായിട്ടുള്ളൊരു നിയമം നിർവാഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കർഷകർക്ക് ഇനി ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ നട്ടർ മത്സ്യങ്ങൾ കൂടി കൃഷി ചെയ്യാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനകത്ത് എങ്ങനെ കൃഷി ചെയ്യണം, ഏതൊക്കെ മീനുകളുടെ കൂടെ വളർത്താം, അത് 1 സെൻറ്റിൽ എത്ര ഇടാം എന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് തന്നെ ആ ഓർഡറിനൊപ്പം ഉണ്ട്. അപ്പോൾ അതൊരു ഒരു ശരിക്കും മത്സ്യകർഷകരെ സംബന്ധിച്ച് ഒരു പരിധി ഒരു ആശ്വാസകരമാണ്. കാരണം കൃത്രിമമായിട്ടുള്ള ജലാശയങ്ങളായാലും സ്വാഭാവിക ജലാശയങ്ങളിലായാലും അത്യാവശ്യം വേഗത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ ഒന്നാണ് ഈ നട്ടറെന്ന് അല്ലെങ്കിൽ പാക്കു എന്ന് പറയുന്ന മീൻ. അപ്പോൾ ഇതിനകത്ത് ആളുകൾക്ക് കൂടുതൽ പിലോപ്പി മാത്രമാണ് വളർത്താൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള പുതിയൊരു മീനെ കൂടി വളരുമ്പോൾ കുറച്ചെങ്കിലും പേർക്ക് ഒരു ആശ്വാസമായിരിക്കും. അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ മീൻ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്നും പിലോപ്പി മാത്രം കഴിക്കുന്ന ആളുകൾക്കും ചില പ്രയാസം ഉണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള മത്സ്യം എന്ന നിലയ്ക്ക് നട്ടറിനെയും കൂടി കൃഷി ചെയ്യാനായിട്ട് നോക്കാം. അതിൻ്റെ കൂടുതൽ ഗൈഡ് ലൈൻസ് എല്ലാം വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിർദ്ദേശിക്കപ്പെട്ട ഹാച്ചറികളിൽ നിന്ന് മാത്രം കുഞ്ഞുങ്ങളെ വാങ്ങി വേണ്ട രീതിയിൽ കൃഷി ചെയ്യണം. പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞേക്കാം, കൃത്രിമ കുളങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ ഇവ വലിയ പല്ലുകളാണ്. അപ്പോൾ ഇത് നമ്മളുടെ ടാങ്കിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പല വയറുകളും അല്ലെങ്കിൽ ചില ഫിൽറ്ററുകളും അല്ലെങ്കിൽ ചില പമ്പുകളൊക്കെ കടിച്ചു പൊട്ടിച്ചു അല്ലെങ്കിൽ ഷീറ്റ് അടക്കം കടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം പല കർഷകർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നട്ടറിനിപ്പോൾ ഇത്തരത്തിലുള്ള സ്വാഭാവിക ജലാശയങ്ങൾ കൃഷി ചെയ്യാൻ പോലെയല്ല കൃത്രിമ കുളങ്ങളിൽ കൃഷി ചെയ്യുന്നത്. കൃത്രിമമായിട്ടുള്ള ടാങ്കുകൾ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം മുൻപ് നമ്മൾ ശ്രദ്ധിക്കണം, അതിന് വേണ്ട ഇടപെടലെല്ലാം ചെയ്യണം. കാരണം ടാങ്കും വയറെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ ഷീറ്റെല്ലാം തിരഞ്ഞെടുക്കുന്ന നല്ല കട്ടിയുള്ള ഷീറ്റ്, അതുപോലെ തന്നെ എയറേഷൻ്റെ ട്യൂബുകളൊക്കെ പോകണമെങ്കിൽ അതിന് പ്രത്യേകം പ്രൊട്ടക്ഷൻ കൊടുക്കാവുന്ന എന്തെങ്കിലും ഇടപെടലും കൂടി നമ്മൾ ചെയ്യണം. ഇനി നമുക്ക് കൂടുമത്സ്യ കൃഷിനെ കുറിച്ച് നോക്കാം. സ്വാഭാവികമായിട്ടുള്ള ജലാശയങ്ങളിൽ നമ്മൾ കൂടുകൾ ഉണ്ടാക്കി അതിനകത്ത് മത്സ്യം വളർത്തുന്ന രീതിയാണ് കൂടുമത്സ്യ കൃഷി. കേരളത്തിലും ഇന്ത്യയിലും വളരെയധികം ആളുകൾ ചെയ്തു വരുന്ന ഒരു കൃഷി രീതിയാണ്. അത് ഉപ്പുവെള്ളത്തിലും അതായത് കായലിലും ശുദ്ധജലാശയങ്ങളിലും ഡാമുകളിലും എല്ലാം കൂടുമത്സ്യ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഈ മൺസൂൺ തുടങ്ങുന്നതിന് മുൻപുണ്ടായ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് പ്രത്യേകിച്ച് എറണാകുളം മേഖലയിലുള്ള കായലിൽ കടമക്കുടി വരാപ്പുഴ ഭാഗത്തുള്ള കൂടുകളിൽ വളരെയധികം കർഷകർക്ക് ഒരുമിച്ച് മീനുകളെല്ലാം കൂട്ടത്തോടെ ചത്തുപോയി, വളരെയധികം നഷ്ടമുണ്ടായി, കർഷകരെല്ലാം പ്രതിസന്ധിയിലായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് കൂടുമത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുൻപ് സൂചിപ്പിച്ച പോലെയുള്ള നമുക്ക് മീൻ കൃഷി എന്ന കൃഷിയിടത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതായത് ആ നിലവിലെന്താണോ വെള്ളമുള്ളത് ആ വെള്ളത്തിൽ മീൻ വളർത്താൻ അല്ലാതെ നമുക്ക് ആ വെള്ളത്തിൽ ഒരു നിയന്ത്രണം കർഷകനില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രശ്നവും ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യവും അതാണ്. കാരണം ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുകളിലൂടെ വെള്ളം ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും വെള്ളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വെള്ളത്തിൽ മീൻ വളരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ ടാങ്കുകളിൽ വളർത്തുകയാണെങ്കിൽ വളർത്തിയ വെള്ളത്തിൽ തന്നെയാണ് ആ വെള്ളം നമ്മളെല്ലാം മാറ്റണം. കൂടുകളിൽ അങ്ങനെ ആവശ്യമില്ല, വെള്ളം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റേതായ ദോഷമുണ്ട്. വെള്ളം മോശം വെള്ളം വരുന്ന സമയത്ത് നമുക്ക് ഈ കൂടുകളെടുത്ത് എങ്ങോട്ട് മാറ്റാനോ അല്ലെങ്കിൽ ആ വെള്ളം നന്നാക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കൂടുമത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെയധികം കർഷകർക്ക് പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ ഈ മത്സ്യകൃഷിയുടെ നമ്മളൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മത്സ്യകൃഷിക്ക് എല്ലാ സ്ഥലങ്ങളിലും ചില രീതികളോ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രീതികളോ പ്രായോഗികമല്ല. അപ്പോൾ കൂടുമത്സ്യ കൃഷി തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഓരോ പുഴയിലും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും ചെയ്യാവുന്ന ഒരു സമയമുണ്ട് ഇതിന്. അപ്പോൾ ആ സമയം ഏതാണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി ആ സമയത്ത് മാത്രം കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് പെട്ടെന്ന് മഴ പെയ്ത് ഉടനടി തന്നെ ഉപ്പ് കുറയുന്ന ചില ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡൊമസ്റ്റിക് വേസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ആഴം കുറഞ്ഞുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ കൂടുമത്സ്യ കൃഷി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിനകത്ത് നമുക്ക് കൂടുതൽ റിസ്ക് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഉപ്പുവെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ ആഴം കൂടിയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൂടുമത്സ്യ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ വരാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കടലിൽ നിന്നുള്ള ഉപ്പ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ മഴവെള്ളം കിഴക്കൻ ഭാഗത്തു നിന്നുള്ള മഴവെള്ളം വന്ന് ഉപ്പ് പെട്ടെന്ന് കുറയുന്ന സാഹചര്യം ഉണ്ടാവില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം, നമ്മുടെ കായലുകൾ, പല കായലുകളും ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുകയും അല്ലെങ്കിൽ പലതരത്തിലുള്ള റിക്ലമേഷൻ നടന്ന് കായലുകളിലെല്ലാം ആഴം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുമത്സ്യ കൃഷിയുടെ അടിസ്ഥാനം തന്നെ ഇതിന് ആഴമുള്ള സ്ഥലങ്ങളിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ്. ഏറ്റവും ചുരുങ്ങിയത് അതായത് വെള്ളപ്പറ്റി എന്ന് പറയുന്ന നമ്മൾ ലോ ടൈഡ് സമയത്ത് മിനിമം 2 മീറ്ററെങ്കിലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് മത്സ്യകൃഷി പ്രായോഗികമല്ല. കാരണം അത് കൂടുകൾക്ക് 1.5 മീറ്റർ അടി എങ്കിലും ആഴം വേണം എന്നാണ് നമ്മൾ സാധാരണ ഇതിൽ പറയുക. അപ്പോൾ 1.5 മീറ്ററെങ്കിലും അടിയിലൊരു വ്യത്യാസം വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കൂടുകൾ അടിയിൽ മുട്ടുകയും ഈ മത്സ്യങ്ങളിൽ നിന്ന് വീഴുന്ന വേസ്റ്റും കാഷ്ടമെല്ലാം ഈ അവിടെ തന്നെ കിടന്ന് അത് അവിടെ അമോണിയയായി മാറി അവിടെ തന്നെ പലതരത്തിലുള്ള രോഗവാഹികളായിട്ടുള്ള ബാക്ടീരിയ വളരും, അല്ലെങ്കിൽ പാരസൈറ്റ്സ് വളരും. അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ വലയിൽ കയറി പിടിക്കും, വലയിലൂടെ മീനിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വല ഒരു സ്ഥലത്തും ഒരു കാരണവശാലും താഴെ മുട്ടാതെ ചെയ്യാവുന്ന ഇടങ്ങൾ മാത്രമാണ് കൂടുമത്സ്യ കൃഷി തിരഞ്ഞെടുക്കേണ്ടത്, ഒന്നാമത്തൊരു കാര്യം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒഴുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തൊരു കാര്യം, നമ്മൾ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ വെള്ളം കലങ്ങുന്ന ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ തോടുകൾ വന്ന് ചേരുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ഇട്ടാലും നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആഴം കുറവുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപ്പുവെള്ളം മാറുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് തോടുകളിൽ നിന്നുള്ള വേസ്റ്റ് അങ്ങനെയുള്ള വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടുകൾ ഇടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. ഇനി കുടുംബത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വേറെ സ്ഥലങ്ങളില്ല, നമുക്ക് വേറെ മാർഗ്ഗമില്ല, നമ്മളെല്ലാം ഇതിലിറങ്ങിപ്പോയി, ഇനി നമുക്ക് ഈ കൃഷിയിലൂടെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കലണ്ടർ ഫോളോ ചെയ്യണം. അതായത് മത്സ്യകൃഷി തുടങ്ങേണ്ടത് എപ്പോഴാണ്, നമുക്ക് ഏറ്റവും മത്സ്യകൃഷി തുടങ്ങാൻ അനുയോജ്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് അവസാനമാണ്. ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യത്തോടുകൂടി മത്സ്യകൃഷി ആരംഭിക്കാം, കാരണം മഴ പെയ്ത് വെള്ളത്തിൻ്റെ എല്ലാ ഒരു പ്രശ്നങ്ങളും സെറ്റിൽ ആവുന്ന സമയം അപ്പോഴാണ്. ആ സമയത്ത് മാത്രം നമ്മൾ കൂടുകൾ കെട്ടുക, കെട്ടിയതിന് ശേഷം കുഞ്ഞുങ്ങളിടണം. കായലിലാണെങ്കിൽ നമുക്ക് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ചെമ്പല്ലീനിടാം, കാളാഞ്ചീനിടാം, കരിമീനിടാം, വറ്റിയിടാം. പക്ഷേ നമുക്കങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടാനില്ല, കുഞ്ഞുങ്ങളെ കിട്ടാനുള്ളത് കരിമീനും കാളാഞ്ചിയും മാത്രമാണ്. ഇനി കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളിടാം, ഇനി കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകൾ ഈ കരിമീനും കാളാഞ്ചിയും മാത്രം ഇടുക. ഈ ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ആയതോടെ മാത്രമേ കുഞ്ഞുങ്ങൾ ഇടണു, നമ്മളതിന് തീറ്റ കൊടുത്ത് വളർത്തുന്നു. അതായത് ആഴം കുറവുള്ള സ്ഥലമാണ്, പെട്ടെന്ന് ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ മുന്നിലാകെ നമ്മൾ ആ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബറിൽ തുടങ്ങിയാൽ നമ്മുടെ ആ മുന്നിൽ മാർച്ച് അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തോടുകൂടി വിളവെടുക്കണം. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആദ്യ ആകെ ഉള്ള ഒരു കാര്യം. അതിന് മുൻപ് പരമാവധി തീറ്റ കൊടുക്കുക, കുഞ്ഞുങ്ങളെല്ലാം തരംതിരിച്ചിടുക, വേണ്ട രീതിയിൽ പരിപാലനം കൊടുക്കുക, എണ്ണം കുറച്ചിടുക. എന്നിട്ട് നമുക്ക് 1 കിലോ വലിപ്പം എത്തിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ 800 ഗ്രാം ആക്കി വയ്ക്കാനും പറ്റിയാലും മതി. നമ്മളതിനെ ഏപ്രിൽ ആദ്യ വാരം അല്ലെങ്കിൽ 2ാം വാരത്തോടുകൂടി തന്നെ മഴയ്ക്ക് മുൻപ് തന്നെ അതിനെ പിടിച്ച് വിൽക്കണം. വളരെ കുറച്ച് മീനുകൾ വേണമെങ്കിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്യാം ആ കൂടുകളിൽ. നമുക്ക് ആ ഏപ്രിൽ മാസം കൂടി അല്ലെങ്കിൽ ഏപ്രിൽ മെയ് കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ജൂണോടുകൂടി പരിപൂർണമായിട്ട് മീനെ എല്ലാം പിടിച്ച് മാറ്റി കൂടെല്ലാം കരക്കി കയറ്റണം. ഇത്തരത്തിലുള്ള രീതി മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത്. ഇനി ഇതിനപ്പുറത്ത് വലിയ ആഴമുള്ള നമ്മളുടെ അഴിമുഖത്തോട് ചേർന്നിട്ടുള്ള, ഇപ്പോൾ എറണാകുളം ജില്ലയിലാണെങ്കിൽ മൂത്തുകുന്നം അല്ലെങ്കിൽ പുത്തൻവേലിക്കര, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഉപ്പ് പെട്ടെന്ന് കുറയില്ല. ആഴം 5 മീറ്റർ, 4 മീറ്റർ, 3 മീറ്റർ ഒക്കെ ആഴമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വർഷം മുഴുവൻ കൃഷി ചെയ്യാം, കാരണം അതിന് കാര്യമായിട്ട് നമുക്ക് പ്രശ്നങ്ങളില്ല. ഇതുപോലെ 8 മാസത്തെ പേടിച്ച് നിന്ന് 800 ഗ്രാം ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് 2 കൊല്ലം 3 കൊല്ലം ഒക്കെ വളർത്തി 5 കിലോ 6 കിലോ ഒക്കെ ആക്കി വിൽക്കുന്ന കൃഷി രീതിയുണ്ട്, കാളാഞ്ചിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെയുള്ള കൃഷി രീതികൾ നമുക്ക് തുടരാം. അപ്പോൾ ഇത് നമ്മളാ ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള കൂടുകൾ ഡിസൈൻ ചെയ്യുകയും സ്ഥലം തിരഞ്ഞെടുക്കലാണ് നമ്മുടെ ഏറ്റവും അധികം പ്രധാനം. നമ്മളെപ്പോഴും കുടുംബമത്സ്യകൃഷി കർഷകർ അവർക്ക് പോകാൻ എളുപ്പമുള്ള എൻ്റെ വീടിൻ്റെ പുറകിലുള്ള അല്ലെങ്കിൽ എനിക്ക് എളുപ്പമുള്ള സ്ഥലത്ത് ഒരു കൂടങ്ങ് ഇടുകയാണ് ചെയ്യണേ. അത് കൂടുതലും ശാസ്ത്രീയമായിട്ടുള്ളൊരു അറിവില്ലാതെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് അങ്ങനെ അത്തരത്തിൽ കുടുംബമത്സ്യകൃഷിനെ സമീപിക്കരുത്. കാരണം ഇതിന് പ്രത്യേകമായിട്ടുള്ള റിതമുണ്ട്, ഒരു കലണ്ടർ നമ്മൾ ഫോളോ ചെയ്യണം. സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉപദേശം എടുത്തതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. നമുക്കുള്ള ചെന്നെത്തിപ്പെടാനുള്ള സൗകര്യം എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് പരിഗണിക്കേണ്ട വിഷയമാണ്. നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് അതിൻ്റെ ആഴമാണ്, വെള്ളത്തിൻ്റെ ഒഴുക്കാണ്, മറ്റു തരത്തിലുള്ള വേസ്റ്റ് വരാനുള്ള സാധ്യതകളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ഉപ്പ് മാറാനുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണം കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം ആ സ്ഥലം തിരഞ്ഞെടുക്കുക. ഇനി നമ്മളുടെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആകെ നമുക്ക് 8 മാസം മാത്രമാണ് നല്ല വെള്ളം കിട്ടുക അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ മീനുകളുടെ എണ്ണം മറ്റ് വർഷം മുഴുവൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇരുന്നെങ്കിൽ എണ്ണം കുറച്ചിടുക. അപ്പോൾ മീനുകൾ കുറച്ചും കൂടി വേഗം വളരാൻ കഴിയും. അങ്ങനെ സ്ഥലം തിരഞ്ഞെടുത്ത് നമ്മൾ തന്നെ ഒരു കലണ്ടർ ഫോളോ ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കൃഷി രീതികൾ വിജയിക്കുകയുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വേനൽ മഴയോട് ചേർന്നിട്ടുള്ള സമയങ്ങളിൽ കൂടു മത്സ്യകൃഷിയിലും അല്ലെങ്കിൽ പുഴകളിലൊക്കെ മീൻ ചാവുന്നത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിന് പല പല കാരണങ്ങളുണ്ട്. രാസമായിട്ടുള്ള മാലിന്യങ്ങൾ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ജൈവിക മാലിന്യങ്ങൾ വരുന്നുണ്ടാവും. ജൈവിക മാലിന്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് മീൻ ചാവാൻ നമുക്ക് നോക്കാം. ജൈവിക മാലിന്യങ്ങൾ പെട്ടെന്ന് പുഴയിൽ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ജൈവിക മാലിന്യത്തെ കഴിക്കാനുള്ള ബാക്ടീരിയകൾ പെറ്റുപെരുകും. അത് ഈ ജൈവിക മാലിന്യം കഴിക്കാൻ നോക്കും. ആ കഴിക്കുന്ന സമയത്ത് ആ ഓക്സിജൻ ഉപയോഗിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജലാശയത്തിൽ ഓക്സിജൻ കുറയും. അങ്ങനെ മൊത്തത്തിൽ മീനുകൾക്ക് ഓടിപ്പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ചെറിയ സ്ഥലത്ത് നമ്മൾ കുടുംബമത്സ്യകൃഷിയുടെ അടിസ്ഥാനം തന്നെ നമ്മൾ ഒരു ഏക്കറിൽ കൃഷി ചെയ്യുന്ന മീനെ നമ്മൾ 2 സെൻറ്റിലോ 5 സെൻറ്റിലോ ആണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത്രയും മീനുകൾ കൂട്ടയായിട്ട് ഒരു സ്ഥലത്ത് എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ കുറയും. അവിടെ വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെയും മീൻ അങ്ങ് ചാവും. അതുപോലെ തന്നെ കെമിക്കൽ വേസ്റ്റുകളും ഈ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റുകളും അതൊക്കെ വന്നാൽ പ്രത്യേകിച്ചും അത് ഇതിൻ്റെ ചാവാനുള്ള ഒരു സ്പീഡ് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിന് കാരണങ്ങൾ പലതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി ഇതിനെ ഒരു മൊത്തത്തിൽ നമ്മളിതിനെ കണ്ടാൽ മാത്രമാണ് ഈ കൃഷിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും കൂടുകൾ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ കെട്ടിയിട്ട് അതിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കല്ലുമ്മക്കായ പോലെയുള്ള ബ്ലാക്ക് മസിൽ, അമേരിക്കൻ ബ്ലാക്ക് മസിൽ എന്ന് പറയുന്ന ആ മസിലൊക്കെ ധാരാളം വന്ന് കൂടുകളെല്ലാം അടഞ്ഞുകൂടി ഇരിക്കുകയാണ്. പല കൂടുകളും അതിനടുത്തുള്ള വെള്ളം തന്നെ ശരിയായ രീതിയിൽ കടക്കുന്നു പോകുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് അതെല്ലാം മുൻകൂട്ടി നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം മാറി ആ സമയത്ത് മീനുകൾ ചാവുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത്. കൂടുതലെല്ലാം വൃത്തിയാക്കണം. ആവശ്യമില്ലാത്ത സമയത്ത് കൂടുതലെല്ലാം കരക്ക് കയറ്റി വയ്ക്കണം. അങ്ങനെയുള്ളൊരു റിതം ഫോളോ ചെയ്യാൻ പറ്റണം നമുക്ക്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇത്തരത്തിലുള്ള പൊതുജലാശയങ്ങളിൽ മത്സ്യകൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
മത്സ്യകൃഷി, മഴക്കാലത്തെ പരിചരണ മാർഗങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പി എ വികാസ് പറഞ്ഞതെന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഡോക്ടർ പി എ വികാസിൻ്റെ ഫോൺ നമ്പർ പറയാം. 9447993980. നമ്പർ ഒരിക്കൽ കൂടി 9447993980. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഴയിൽ ഇലപ്പുള്ളി രോഗം കാണാൻ സാധ്യതയുണ്ട്. രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്തതിന് ശേഷം ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. ജാതിയിൽ വരുന്ന വിവിധ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിനെതിരെ മുൻകരുതൽ എന്ന നിലയ്ക്ക് മഴയ്ക്ക് മുൻപ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കണം. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് കൂമ്പുചീയൽ. എല്ലാ പ്രായത്തിലുള്ള തെങ്ങുകളെയും ഈ രോഗം ബാധിക്കുമെങ്കിലും പ്രായം കുറഞ്ഞ തെങ്ങുകളിലാണ് കൂടുതലായും കാണുന്നത്. തൈകളുടെ കൂമ്പോല മഞ്ഞ നിറമാവുകയും കടഭാഗത്ത് വെച്ച് തന്നെ ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്യും. ഓലകളുടെ കടഭാഗവും മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി ദുർഗന്ധം വമിക്കും. അഴുകൽ തടിയിലേക്ക് വ്യാപിക്കുന്നതോടെ മറ്റോലകളും ഒടിഞ്ഞു തൂങ്ങും. പ്രാരംഭത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ തെങ്ങ് നശിച്ചു പോകും. രോഗം ആരംഭിക്കുമ്പോൾ തന്നെ മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തിമാറ്റി ബോർഡോ കുഴമ്പ് തേച്ച് പുതിയ കൂമ്പ് വരുന്നതുവരെ മഴയിൽ നിന്നും സംരക്ഷിക്കണം. രോഗം ബാധിച്ച തെങ്ങിൽ നിന്ന് നീക്കം ചെയ്ത ഭാഗങ്ങൾ കത്തിച്ചു കളയണം. രോഗം ബാധിച്ച തെങ്ങിന് ചുറ്റുമുള്ളവയ്ക്കും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കണം. ജാതി, വാഴ എന്നിവയ്ക്കും മഴക്കാലത്തിന് മുൻപ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുന്നതും വെള്ളം വാർന്നു പോകാനുള്ള ചാലുകൾ എടുക്കുന്നതും രോഗം വരാതിരിക്കാൻ സഹായിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു. ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുൻപായി ചോദ്യം ഒരിക്കൽ കൂടി പറയാം. എന്താണ് പനാമ വാട്ടം? ഉത്തരം: വാഴയെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് പനാമ വാട്ടം. വാഴയുടെ വേരുപടലത്തെ ബാധിക്കുന്ന കുമിൾ വളരെ വേഗത്തിൽ തണ്ടിനെ ബാധിക്കുന്നു. ഇലക്കവിളുകളിലെ തണ്ടിൽ തവിട്ട് നിറംമാറ്റമുണ്ടായി ഇലകൾ മഞ്ഞളിച്ച് വാടി നശിക്കുന്നു. നിയന്ത്രണ മാർഗമായി രോഗം ബാധിച്ചിട്ടില്ലാത്ത തോട്ടത്തിൽ നിന്നും ആരോഗ്യമുള്ള കന്ന് തിരഞ്ഞെടുക്കുക. വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുകയും അസുഖം ബാധിച്ച വാഴയെ നശിപ്പിക്കുകയും ചെയ്യുക. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും aartvm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. വയലും വീടും സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
സമാപിക്കുന്നു.